ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. ഭരണ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ആയുഷ്മാൻ വയവന്ദൻ പദ്ധതിയിൽ കഴിഞ്ഞ രണ്ടു മാസത്തിനുള്ളിൽ 25 ലക്ഷം പേർ അംഗങ്ങളായതായി കേന്ദ്ര സർക്കാർ. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ സാമ്പത്തിക സഹായം ആവശ്യപ്പെട്ടുള്ള നിവേദനം കേന്ദ്രത്തിന് കൈമാറാൻ സംസ്ഥാനം വൈകിയിരുന്നില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കരുതലും കൈത്താങ്ങും താലൂക്ക്തല പരാതി പരിഹാര അദാലത്തിന് സംസ്ഥാനത്ത് തുടക്കമായി. 2023 ജെ സി ഡാനിയൽ പുരസ്കാരം പ്രശസ്ത സംവിധായകൻ ഷാജി എൻ കരുണിന്. 63rd സംസ്ഥാന സ്കൂൾ കലോത്സവം ജനുവരി 4 മുതൽ 8 വരെ തിരുവനന്തപുരത്ത് നടക്കും. വാർത്തകൾ വിശദമായി. ഭരണ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. പ്രതിഷേധത്തെ തുടർന്ന് 3 തവണ നിർത്തിവച്ച സഭാ നടപടികൾ 3 മണിക്ക് പുനരാരംഭിച്ചു എങ്കിലും ബഹളം തുടർന്നതിനാൽ ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു. ലോക്സഭയിൽ രാവിലെ സഭാ നടപടികൾ ആരംഭിച്ചപ്പോൾ തന്നെ വിവിധ വിഷയങ്ങൾ ഉന്നയിച്ച് കോൺഗ്രസ് DMK ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികൾ പ്രതിഷേധം തുടങ്ങി. ചോദ്യോത്തരവേള തുടരാൻ കഴിയാത്ത സാഹചര്യത്തിൽ സഭാ നടപടികൾ സ്പീക്കർ നിർത്തിവച്ചു. രാജ്യസഭയിലും സമാനമായ പ്രതിഷേധമാണ് ഉണ്ടായത്. ജോർജ് സോറോസ് വിവാദത്തിൽ കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെയുള്ള ഭരണകക്ഷി അംഗങ്ങളും പ്രതിപക്ഷ നേതാക്കളും ആരോപണ പ്രത്യാരോപണവുമായി രംഗത്ത് വന്നതോടെ സഭ പ്രക്ഷുബ്ധമാവുകയായിരുന്നു. ആയുഷ്മാൻ വയവന്ദൻ പദ്ധതിയിൽ കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ ചേർന്നവരുടെ എണ്ണം 25 ലക്ഷത്തിൽ എത്തിയതായി കേന്ദ്ര സർക്കാർ. 22,000-ത്തിലധികം മുതിർന്ന പൌരന്മാർക്ക് 40 കോടിയിലധികം രൂപയുടെ ചികിത്സയാണ് പദ്ധതിയിലൂടെ ലഭ്യമാക്കിയത്. 70 വയസ്സും അതിൽ കൂടുതലും പ്രായമുള്ള എല്ലാ മുതിർന്ന പൌരന്മാർക്കും ആരോഗ്യ പരിരക്ഷാ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്ന ആയുഷ്മാൻ വയവന്ദൻ ഒക്ടോബറിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചത്. അടുത്ത വർഷം 30 മാർച്ചോടെ കേരളം സമ്പൂർണ്ണ ശുചിത്വ പ്രഖ്യാപനം നടത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഭരണസമിതികളുടെ യോഗത്തിനുശേഷം തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2025 നവംബറിനുള്ളിൽ സംസ്ഥാനത്തെ അതിദാരിദ്ര്യമുക്തമായി പ്രഖ്യാപിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു.
പാലിയേറ്റീവ് പ്രവർത്തനങ്ങളുടെ ഏകോപനം, മാലിന്യമുക്ത നവകേരളം സാധ്യമാക്കല്, അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനം ഊർജിതപ്പെടുത്തൽ, ഈ 3 ഇനങ്ങളാണ് പ്രധാനമായും ചർച്ച ചെയ്തത്. ഈ വരുന്ന 30 മാർച്ചോടെ കേരളം സമ്പൂർണ്ണ ശുചിത്വ പ്രഖ്യാപനം നടത്തും. അയൽക്കൂട്ടങ്ങൾ, ടൂറിസം കേന്ദ്രങ്ങൾ, ഗ്രാമങ്ങൾ, നഗരങ്ങൾ, ഓഫീസുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എല്ലാം ഹരിതമാക്കുകയാണ് ലക്ഷ്യം.
മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ കേന്ദ്രം പ്രത്യേക സാമ്പത്തിക സഹായ പാക്കേജ് പ്രഖ്യാപിക്കാത്തതിന് കാരണം സംസ്ഥാനം വിശദ റിപ്പോർട്ട് സമർപ്പിക്കാൻ വൈകിയതാണെന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ പ്രസ്താവന വസ്തുതാവിരുദ്ധമാണെന്നും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പ്രതികരിച്ചു. ഓഗസ്റ്റ് 17 തന്നെ 1,202 കോടി രൂപയുടെ പ്രാഥമിക സഹായം ആവശ്യപ്പെടുന്ന നിവേദനം സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് നൽകിയതായും അദ്ദേഹം പറഞ്ഞു. ഇതിനു പുറമെയാണ് നവംബർ 13 വിശദമായ റിപ്പോർട്ട് കേന്ദ്രത്തിന് കൈമാറിയത്. സംസ്ഥാന ദുരന്ത നിവാരണ നിധിയിലുള്ള തുക വയനാട് ദുരന്തം നേരിടാൻ അപര്യാപ്തമാണെന്നും ശ്രീ പിണറായി വിജയൻ വ്യക്തമാക്കി. വിഴിഞ്ഞം തുറമുഖത്തിന്റെ വയബിലിറ്റി ഗ്യാപ് ഫണ്ട് സംസ്ഥാനം തിരിച്ചടയ്ക്കണമെന്ന കേന്ദ്ര നിർദ്ദേശം മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമാണെന്നും അദ്ദേഹം വിമർശിച്ചു. പരാതികളുമായി എത്തുന്ന ജനങ്ങളോട് ഉദ്യോഗസ്ഥരുടെ മോശം സമീപനം സർക്കാർ അംഗീകരിക്കില്ലെന്നും അത്തരം സംഭവങ്ങളിൽ കർശന നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. സാധാരണക്കാരുടെ പരാതികൾ പരിഹരിക്കേണ്ടത് ഉദ്യോഗസ്ഥരുടെ കടമയാണെന്നും പ്രശ്നപരിഹാരം ജനങ്ങളുടെ അവകാശമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കരുതലും കൈത്താങ്ങും താലൂക്ക്തല പരാതി പരിഹാര അദാലത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. കണ്ണൂർ, കോഴിക്കോട്, പത്തനംതിട്ട, കോട്ടയം ജില്ലകളിലും ഇന്ന് അദാലത്തിന് തുടക്കമായി. 63rd സംസ്ഥാന സ്കൂൾ കലോത്സവം ജനുവരി 4 മുതൽ 8 വരെ തിരുവനന്തപുരത്തെ 29 വേദികളിലായി നടക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. കലോത്സവ ലോഗോ പ്രകാശനം ചെയ്ത ശേഷം തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗോത്ര നൃത്ത വിഭാഗങ്ങൾ ഇത്തവണത്തെ കലോത്സവത്തിന്റെ പ്രത്യേകതയാണെന്നും മന്ത്രി പറഞ്ഞു.
ഈ വർഷം കേരള സ്കൂൾ കലോത്സവത്തിൽ ആദ്യമായി ഗോത്ര നൃത്ത വിഭാഗങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നത് ഒരു സവിശേഷ കൂടിയുണ്ട്. ഓരോ വേദിയിലും കുട്ടികൾക്ക് എത്തുന്നതിന് QR കോഡ് സംവിധാനം ഒരുക്കും. എല്ലാ അക്കോമഡേഷൻ സെന്ററുകളിലും വേദികൾ സംബന്ധിച്ച് ബോർഡുകൾ സ്ഥാപിക്കും. തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ് എന്നിവിടങ്ങളിൽ ഹെൽപ്പ് ഡെസ്ക് സ്ഥാപിക്കും.
സംസ്ഥാനത്ത് 31 തദ്ദേശ വാർഡുകളിൽ ഉപതിരഞ്ഞെടുപ്പ് നാളെ. മലപ്പുറം ജില്ലാ പഞ്ചായത്തിലെ തൃക്കലങ്ങോട് വാർഡ് ഉൾപ്പെടെ 11 ജില്ലകളിലായി 4 ബ്ലോക്ക് പഞ്ചായത്ത് വാർഡുകൾ, 3 മുനിസിപ്പാലിറ്റി വാർഡുകൾ, 23 ഗ്രാമപഞ്ചായത്ത് വാർഡുകൾ എന്നിവിടങ്ങളിലാണ് ഉപതിരഞ്ഞെടുപ്പ്. വോട്ട് ചെയ്യുന്നവരുടെ ഇടത് കൈയിലെ നടുവിരലിലായിരിക്കും മായാത്ത മഷി പുരട്ടുക. വോട്ടെണ്ണൽ മറ്റന്നാൾ രാവിലെ 10 മണിക്ക് നടക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
December 10 മനുഷ്യാവകാശ ദിനത്തോടനുബന്ധിച്ച് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നാളെ ന്യൂഡൽഹിയിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു പങ്കെടുക്കും. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുന്ന മനുഷ്യാവകാശ ദിനാഘോഷം മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്യും. മുൻ സുപ്രീംകോടതി ജഡ്ജി ജസ്റ്റിസ് KM ജോസഫ് ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തും. മനുഷ്യാവകാശ ദിനത്തോടനുബന്ധിച്ച് സംസ്ഥാനത്തെ എല്ലാ ഓഫീസുകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും മനുഷ്യാവകാശ പ്രതിജ്ഞ എടുക്കണമെന്ന് സർക്കാർ നിർദ്ദേശിച്ചു. സംസ്ഥാന സർക്കാരിന്റെ പരമോന്നത ചലച്ചിത്ര അംഗീകാരമായ 2023 JC Daniel പുരസ്കാരം പ്രശസ്ത സംവിധായകൻ ഷാജി എൻ കരുണിന്. 500,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. അന്തർദേശീയ തലത്തിൽ മലയാള സിനിമയ്ക്ക് നേടിക്കൊടുത്ത അഭിമാനകരമായ നേട്ടങ്ങൾ പരിഗണിച്ചാണ് പുരസ്കാരം നൽകുന്നത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പുതിയ ഗവർണറായി സഞ്ജയ് മൽഹോത്രയെ നിയമിച്ചു. 3 വർഷത്തേക്കാണ് നിയമനം. നിലവിൽ കേന്ദ്ര റവന്യൂ സെക്രട്ടറിയായ അദ്ദേഹം ബുധനാഴ്ച ചുമതലയേൽക്കും. വയനാട് ഉരുൾപൊട്ടലിൽ ഉറ്റവരെയും വാഹനാപകടത്തിൽ പ്രതിശ്രുത വരനെയും നഷ്ടപ്പെട്ട ശ്രുതി ഇന്ന് സർക്കാർ സർവീസിൽ പ്രവേശിച്ചു. റവന്യൂ വകുപ്പിലെ ക്ലർക്ക് ആയാണ് ശ്രുതിക്ക് നിയമനം ലഭിച്ചത്. ഒപ്പം നിന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുന്നതായി ശ്രുതി പറഞ്ഞു. അനുദിനം നാണ്യവിളകൾക്ക് വില തകർച്ച നേരിടുമ്പോഴും പാനീയ വിളയായ കാപ്പിക്ക് വില ഉയരുന്നത് കർഷകർക്ക് ആശ്വാസമാകുന്നു. മലയോര മേഖലയിൽ കാപ്പിക്കുരു വിളവെടുപ്പ് ആരംഭിച്ച സമയത്താണ് വിലയിലുള്ള കുതിപ്പ്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
ഈ വർഷാരംഭത്തോടെ തന്നെ കാപ്പിക്കുരു വില 120 നിലവിൽ തൊണ്ടുൾപ്പെടെ 235 മുതൽ 270 വരെ വില ലഭിക്കുന്നുണ്ട്. കാപ്പിപ്പരിപ്പിന് 385 മുതൽ 400 രൂപ വരെയാണ് വിപണിയിൽ വില. കേരളത്തിന് പുറമെ ബ്രസീൽ, ഇന്തോനേഷ്യ, വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങളിലെ ഉൽപാദനക്കുറവും ആഭ്യന്തര വിദേശ വിപണികളിൽ ആവശ്യക്കാരേറിയതുമാണ് കാപ്പി വില റെക്കോർഡിലെത്തിയതിന് പിന്നിലെന്ന് വ്യാപാരികൾ പറഞ്ഞു. കാപ്പി വില റെക്കോർഡിലെത്തിയെങ്കിലും ഉൽപാദനം കുറവായതിനാൽ നേട്ടം ഉണ്ടാക്കാനാവാത്ത സ്ഥിതിയും കർഷകർക്കുണ്ട്.
പാലക്കാട് കല്ലടിക്കോട് ഫർണിച്ചർ കടയ്ക്ക് തീപിടിച്ച് വൻ നാശനഷ്ടം. ബൈക്കുകളടക്കം നിരവധി വാഹനങ്ങൾ കത്തിനശിച്ചു. അഗ്നിശമന സേന സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. ക്രിസ്മസ് നവവത്സര ആഘോഷങ്ങളുടെ ഭാഗമായി നക്ഷത്ര വിളക്കുകൾ സ്ഥാപിക്കുമ്പോഴും ദീപാലങ്കാരം നടത്തുമ്പോഴും ജാഗ്രത പുലർത്തണമെന്ന് KSEB. അടുത്തിടെ നിരവധി അപകടങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്തത്. വലിയ നക്ഷത്ര വിളക്കുകൾ സ്ഥാപിക്കുമ്പോൾ വൈദ്യുതി ലൈനിൽ നിന്നും മതിയായ അകലം പാലിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പാക്കണം. ഗുണനിലവാരമുള്ള വയറുകളും അനുബന്ധ ഉപകരണങ്ങളും മാത്രം ഉപയോഗിക്കണമെന്നും മുൻകരുതൽ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും KCB അറിയിച്ചു. സംസ്ഥാനത്തെ വൈദ്യുതി ചാർജ് വില വർധനയ്ക്കെതിരെ തൊടുപുഴയിലെ KCB ഓഫീസിന് മുന്നിൽ നടത്തിയ പ്രതിഷേധ മാർച്ചിനിടെ ഒരാൾ കുഴഞ്ഞു വീണു മരിച്ചു. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം സംസ്ഥാന കമ്മിറ്റി അംഗം MK Chandran മരിച്ചത്. കൊല്ലം ചന്ദനത്തോപ്പ് ഗവൺമെന്റ് ITI സംഘടിപ്പിച്ച പ്രധാനമന്ത്രി ദേശീയ അപ്രന്റീസ്ഷിപ്പ് മേളയിൽ 200 ഉദ്യോഗാർത്ഥികൾ പങ്കെടുത്തു. PWD റോഡ്സ് ഡിവിഷൻ, KCB ഉൾപ്പെടെ പൊതു സ്വകാര്യ മേഖലകളിൽ നിന്നുള്ള 15 സ്ഥാപനങ്ങൾ അവസരദാതാക്കളായി എത്തി. പ്രതിമാസം ചുരുങ്ങിയത് 7,000 രൂപ സ്റ്റൈപൻഡോടെ തൊഴിൽ പരിശീലനം നേടാൻ അവസരം ഒരുക്കുന്നതാണ് ഈ പദ്ധതി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 200 നഷ്ടത്തിൽ 81,508 ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 59 ഇടിഞ്ഞ് 24,619 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവിലയിൽ വർധന. പവന് 120 കൂടി 57,040 ഗ്രാമിന് 15 വർദ്ധിച്ച് 7,130 ഇന്നത്തെ വില. 29th കേരള രാജ്യാന്തര ചലച്ചിത്ര മേളയുടെ ഡെലിഗേറ്റ് സെല്ലിന്റെയും ഡെലിഗേറ്റ് പാസ് വിതരണത്തിന്റെയും ഉദ്ഘാടനം മന്ത്രി സജി ചെറിയാൻ നാളെ ടാഗോർ തിയേറ്ററിൽ നിർവഹിക്കും. ചലച്ചിത്ര താരങ്ങളായ മഹിമ നമ്പ്യാരും ഷറഫുദ്ദീനും പാസ് ഏറ്റുവാങ്ങും. കേരള ഫിലിം മാർക്കറ്റ് 2nd ഉദ്ഘാടനം മന്ത്രി മറ്റന്നാൾ രാവിലെ കലാഭവൻ തിയേറ്ററിൽ നിർവഹിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ഭരണ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ആയുഷ്മാൻ വയബന്ധൻ പദ്ധതിയിൽ കഴിഞ്ഞ 2 25,000 പേർ അംഗങ്ങളായതായി കേന്ദ്ര സർക്കാർ. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ സാമ്പത്തിക സഹായം ആവശ്യപ്പെട്ടുള്ള നിവേദനം കേന്ദ്രത്തിന് കൈമാറാൻ സംസ്ഥാനം വൈകിയിരുന്നില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കരുതലും കൈത്താങ്ങും താലൂക്ക്തല പരാതി പരിഹാര അദാലത്തിന് സംസ്ഥാനത്ത് തുടക്കമായി. 2023 JC Daniel പുരസ്കാരം പ്രശസ്ത സംവിധായകൻ ഷാജി എൻ കരുണിന്. 63rd സംസ്ഥാന സ്കൂൾ കലോത്സവം January 4-8 തിരുവനന്തപുരത്ത് നടക്കും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.